الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي امين رب العالمين. حافظ الحكمي رحمه الله عليه علام السنة المنشورة لاعتقاد الطائفة الناجية المنصورة എന്ന ഗ്രന്ഥം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം അഖീദ ഇതിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും എന്നതാണ്. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതിനുള്ള ദലീലുകൾ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ നാം ഹംബല റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറഞ്ഞിരുന്നു. മുനാഫിഖ ഹംബല എന്ന് പറഞ്ഞ സംഭവം, ഹംബല മുനാഫിഖായി എന്ന് പറഞ്ഞ് വന്ന സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സൂചിപ്പിക്കുന്ന സമയത്ത് ഹംബല റളിയല്ലാഹുവിന്റെ മഹത്വം പറയുന്നിടത്ത് ഞാൻ പറഞ്ഞു, ഹംബല റളിയല്ലാഹു മരണപ്പെട്ടപ്പോൾ മലക്കുകളാണ് കുളിപ്പിച്ചത്. ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. രണ്ട് ഹംബല എന്ന് പേരുള്ള സഹാബികളുണ്ട്. ഈ നാഫക ഹംബല എന്ന് പറയുന്ന സഹാബി ഹംബലത്ത് ബിൻ റബീഅ എന്ന് പേരുള്ള സഹാബിയാണ്. മലക്കുകൾ കുളിപ്പിച്ച ഷഹീദായി മരണപ്പെട്ട് കുളിപ്പിച്ച സഹാബി ഹംബല ഇബ്നു അബി ആമിർ എന്ന് പേരുള്ള സഹാബിയാണ്. അത് രണ്ട് ഹംബല എന്നുള്ള പേരുള്ളതുണ്ട്. പൊതുധാരണയിൽ രണ്ടും ഒരു സഹാബിയാണെന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. അഫ്വാൻ, അടുത്ത ചോദ്യം ഷെയ്ഖ് അടുത്ത ഈമാന്റെ അതിനുശേഷമുള്ള അടുത്ത ചോദ്യത്തിന് ഷെയ്ഖ് പറയുന്നത് മദ് ദലീലു അലാ തഫാദുലി അഹ്ലിൽ ഈമാനി ഫീ, എന്താണ് ദലീലായിട്ടുള്ളത് ഈമാനിന്റെ ആളുകൾ ഈമാനിൽ വ്യത്യസ്തരാണ് എന്നതിന്. കഴിഞ്ഞ ചോദ്യം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതിനുള്ള ദലീലുകളാണ് നമ്മൾ നോക്കിയത്. ഇവിടെ പറയുന്നത് ഈമാനുള്ള ആളുകൾ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും ഈമാനിന്റെ വിഷയത്തിൽ എന്നുള്ളതിനുള്ള ദലീൽ എന്താണ് എന്നാണ് ഷെയ്ഖ് പറയുന്ന ഉത്തരം ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം പറയാം. അൽ ജവാബ്, قال تعالى الله سبحانه وتعالى برنو سورة الواقعي والسابقون السابقون أولئك المقربون منقرن آلغل اتهم بيغت المنقرن آلغل أولئك مقربين اتهم أدتت الآلغل أولا تنهي ترسي آي كوند سورة الواقعي تنهي وأصحاب اليمين ما أصحاب اليمين ولد وكشكار اندو برين اندو എന്താണ് വലതുപക്ഷക്കാർ എന്നുള്ള ആ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തരാണ്. മുഖരീബിയങ്ങൾ എന്നുള്ളത് അസ്ഹാബുൽ യമീൻ എന്നുള്ളത്. മുഖരീബിയങ്ങൾ ഒന്നുകൂടി ഉയർന്ന ദർജയിലുള്ളതാണ്. അസ്ഹാബുൽ യമീൻ അതിന്റെ തൊട്ട് താഴെയുള്ളവരാണ്. അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് വ്യത്യസ്ത ദർജകളെ പറ്റി. സൂറത്തുൽ വാഖിയയിൽ തന്നെ ചർച്ച കാണാം. ഇൻ കാന മിനൽ മുഖറബീൻ ഫറൂഹുൻ വറൈഹാനുൻ വജന്നതു നഈം, മുഖരീബീങ്ങൾക്ക് സ്വർഗത്തിൽ വിശിഷ്ടമായ ഭക്ഷണങ്ങളും അതുപോലെ നല്ല സമാധാനവും എല്ലാം ഉണ്ട്. വഅമ്മ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, നീ വലതുപക്ഷക്കാരുകോ, ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബിൽ യമീനിലാകുന്നവർക്ക് സമാധാനം. പലപ്പോഴും ഖുർആനിൽ ജന്നത്താൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, രണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞെടുത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. ഒന്നാമത്തെ സ്വർഗം മുഖരീബീങ്ങൾക്കുള്ളത്, അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾ. രണ്ടാമത്തേത് അസ്ഹാബുൽ യമീൻ. രണ്ടിലും ഒരുപാട് ഖൈറുകളുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ ഈമാനിന്റെ അവസ്ഥ അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളും വർദ്ധിക്കുന്നതാണ്. മറ്റൊരായത്ത് ഷെയ്ഖ് ദലീലായിട്ട് കൊടുക്കുന്നത് സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്താണ്. വഖാല തആല ഫമിൻഹും ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات باذن الله فمنهم അവരിലുണ്ട് ظالم لنفسه സ്വന്തം നഫ്സിനോട് ഉൽമ ചെയ്യുന്ന ആളുകൾ, അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ. ومنهم مقتصد ഒരു പിന്നെ ഇടയിലായിക്കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ومنهم سابق بالخيرات നന്മയിലേക്ക് മുന്നിടുന്ന ആളുകളുണ്ട് باذن الله അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അതുപോലെ ഹദീസുകളിൽ നമുക്ക് കാണാം, വഫി ഹദീസ് ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഖ്രിജു മിനൽ നാരി മൻ കാന ഫീ ഖൽബിഹി വസ്ന ദീനാരിൻ മിൻ ഈമാൻ ഫുമ്മ മൻ കാന ഫീ ഖൽബിഹി നിസ്ഫ ദീനാരിൻ മിൻ ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ഒരു ദീനാറിന്റെ അത്രയെങ്കിലും ഈമാനുള്ളവരെ, പിന്നെ ഒരു ദീനാറിന്റെ പകുതിയുടെ അത്രയെങ്കിലും ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. മറ്റൊരു റിവായത്തിൽ കാണാം, യുഖ്രിജു മിനൽ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മിനൽ ഖൈരി മാ യസ്നു ശഈറ ثم يخرج من النار من قال لا اله الا الله وكان في قلبه من الخير ما يزن بره ثم يخرج من النار من قال لا اله الا الله وكان في قلبه من الخير ما يزن ذره ഒരു പിന്നെ ബാർലിയോണം അല്ലെങ്കിൽ ഗോതമ്പോണിയോണം അല്ലെങ്കിൽ ഒരു അണുമണി തൂക്കത്തോളം ഭാരം കുറഞ്ഞു വരുന്ന അത്ര നിസ്സാരമായിട്ടുള്ള ഈ ഖൈറുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ള ഈമാനിന്റെ അംശമുള്ള ആളുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ തവണയായിട്ട് ഈമാനിന്റെ അളവിന്റെ ഏറ്റവും കുറവ് പോലും അല്ലാഹു തആല എന്താക്കും, തൗഹീദുള്ളവരെ നരകത്തിൽ നിന്ന് കൊണ്ടുവരും. ഈ ദലീലുകളാണ് ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നാം ഈ കാര്യം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്, വിശ്വാസപരമായിട്ടും നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈമാനിന്റെ ആളുകൾ എല്ലാ രീതിയിലും വ്യത്യസ്ത ദർജയിലായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളത്. ഈമാനിന്റെ ആളുകൾ വ്യത്യസ്ത ദർജയിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കും, വ്യത്യസ്ത ദർജയിലായിരിക്കും. ഓരോരുത്തരുടെ കർമ്മങ്ങളുടെയും ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെയും അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധത്തിന്റെയും ഇഖ്ലാസിന്റെയും സിദ്ഖിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും ഈമാനിന്റെ വിഷയത്തിൽ വ്യത്യസ്തരായിരിക്കും. പ്രധാനമായിട്ടും മൂന്ന് മർത്തബകളിലായിട്ടാണ് ഈമാനിന്റെ ആളുകൾ ഉണ്ടാവുക. അതിന് ഉലമാക്കൾ തെളിവെടുക്കാറുള്ളത് സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്താണ് നാം ഇപ്പൊ പാരായണം ചെയ്ത. ثم أورثنا الكتاب الذين اصطفينا من عبادنا അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ അള്ളാഹു തആല പറഞ്ഞ നമ്മളെ അടിമകളെ തെരഞ്ഞെടുക്കുന്നവർക്ക് അനന്തരമായി കിതാബ് നൽകും. എന്നിട്ട് പറയാണ് അവരെ പറ്റി, അടിമകളെ വിശേഷിപ്പിക്കുകയാണ് മൂന്ന് ദർജകളിൽ. ഫമിൻഹും വാലിമുൻ ലിനഫ്സിഹി സ്വന്തത്തിനോട് ഉൽമ ചെയ്യുന്ന ആളുകൾ, വമിൻഹും മുഖ്തസിദുൻ ഇടയിൽ നിൽക്കുന്ന ആളുകൾ, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത് നന്മയിൽ മുന്നേറുന്ന ആളുകൾ. ഇതാണ് മൂന്ന് മർത്തബകൾ. ഒന്നാമത്തെ മർത്തബ അൽ മർത്തബത്തുൽ ഊലാ ഫമിൻഹും വാലിമുൻ ലിനഫ്സിഹി സ്വന്തം നഫ്സിനോട് ഉൽമ ചെയ്യുന്ന ആളുകൾ. ഇവിടെ ഈമാനിന്റെ അടിസ്ഥാനം ഈ കൂട്ടരിൽ ഉണ്ടാവും, തൗഹീദ് ഉണ്ടാകും. ഈമാനിന്റെ അടിസ്ഥാനമായിട്ട് മുജ്മലായിട്ട് മൊത്തത്തിലുള്ള ഈമാൻ ഈ കൂട്ടർക്ക് ഉണ്ടാകും. പക്ഷേ അവർ പാപങ്ങളിൽ വീഴുന്നുണ്ടാകാം, നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകാം, അങ്ങനെ പല അവസ്ഥയിലുണ്ടാവും. അസ്ലുണ്ടാവും എന്ന് മാത്രം. ഈ കൂട്ടരെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒന്നാമത്തെ മർത്തബയിൽ സ്വന്തത്തിനോട് ദുൽമ ചെയ്യുന്ന ആളുകൾ രണ്ട് കൂട്ടരിലാണ്. ഒന്നാമത്തേത് ഫുസ്വാക്കുകൾ, തെമ്മാടിച്ചടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. തൗഹീദുള്ളവരായിരിക്കാം, പക്ഷേ അവർ ചില കബായിറുകൾ വൻപാപങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള തൗഹീദ് അവരിലുണ്ടാകും. അതാണ് ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ എന്നത് ഇസ്ലാമിലേക്ക് പുതുതായി വന്നിട്ടുള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് പുതുതായി പ്രവേശിച്ചിട്ട ആളുകൾ. അവർക്ക് വിശ്വാസം മൊത്തമായിട്ടുണ്ടെങ്കിലും അവരെ കൽബിലേക്ക് എന്ത് കയറിയിട്ടുണ്ടാവില്ല, ഈമാൻ കയറിയിട്ടുണ്ടാവില്ല. കാരണം അവർ പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അതിനുള്ള ദലീലായിട്ട് നമുക്ക് കാണാം, ഖാലത്തിൽ അറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. അറാബികൾ ഇസ്ലാം സ്വീകരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾ ഇതാ മുഅ്മിനീങ്ങളായിരിക്കുന്നു. അപ്പൊ പറഞ്ഞു മുഅ്മിനീങ്ങളല്ല മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞോളാം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കൂട്ടരാണ് ഒന്നാമത്തെ മർത്തബയിൽ ഉണ്ടാവുക. ഒന്ന്, തൗഹീദിന്റെ അടിസ്ഥാനമുണ്ടായിട്ടും പാപങ്ങളിൽ മുഴുകുന്ന അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ആ തരത്തിലുള്ള ആളുകൾ. രണ്ടാമത്തേത് ഇസ്ലാമിലേക്ക് പുതുതായി വന്നിട്ടുള്ള ആളുകൾ. ഇതാണ് ഒന്നാമത്തെ മർത്തബ, ഏറ്റവും താഴത്തെ മർത്തബ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മർത്തബ ആയത്തിൽ പറഞ്ഞതുപോലെ വമിൻഹും മുഖത്തസിദ്, ഒരു ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾ. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാജിബായ ഈമാൻ, അൽ ഈമാനുൽ വാജിബ് എന്ന് പറയും. വാജിബായ ഈമാൻ പൂർത്തീകരിക്കുന്നവരായിരിക്കും. അതായത് അവരുടെ മേലെ നിർബന്ധമായ കർമ്മങ്ങൾ അവർ നിർവഹിക്കും, ഹറാമായത് അവരൊഴിവാക്കും, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. അവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് ഹറാമായത് ഒഴിവാക്കി ജീവിക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ, വാജിബായ ഈമാൻ പൂർത്തീകരിക്കുന്നവർ. മൂന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്വാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുന്നിടുന്ന ആളുകൾ. നന്മയിലേക്ക് മുന്നിടുന്ന ആളുകൾ ഇവർ മുസ്തഹബായ ഈമാൻ പൂർത്തീകരിക്കുന്നവരാണ്. മുസ്തഹബായ ഐച്ഛികമായിട്ടുള്ള ഈമാൻ പൂർത്തീകരിക്കുന്നത്. അവരെന്താണ് ചെയ്യുക? നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും, അതോടൊപ്പം സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുന്നുണ്ടാകും, ഹറാമായത് ഒഴിവാക്കുന്നതിനോടൊപ്പം മക്രൂഹായ സംശയമുള്ള കാര്യങ്ങളും ഒഴിവാക്കുന്നുണ്ടാവും. സംശയമുണ്ടാക്കുന്ന, ഇത് ശരിയാണോ തെറ്റാണോ, ഒരു ചെറിയ സംശയം, ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അവർ ഒഴിവാക്കും. അങ്ങനെയുള്ളവരാണ് നന്മയിൽ മുന്നേറുന്നവർ. ഇവർ മുസ്തഹബായ ഈമാൻ പൂർത്തീകരിക്കുന്നവരാണ്. ഇതാണ് ഏറ്റവും ഉന്നതമായ ദർജ. ഇതാണ് മുഖജിബികൾ എന്ന് പറയുന്നത്. അനുവദിക്കപ്പെട്ടത് നിർബന്ധമായത് ചെയ്യും, ഹറാമാക്കിയത് ഒഴിവാക്കും, അതോടൊപ്പം ഐച്ഛികമായത് ചെയ്യും, അതോടൊപ്പം ഹലാലായ കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ഈമാനിന് ദോഷം വരുത്തും എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരാൾക്ക് ഭക്ഷണം എന്ത് ചെയ്യ, എത്രയും കഴിക്കുക, അനുവദി ഹലാലായ ഭക്ഷണം എത്രയും കഴിക്കുക, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഭക്ഷണം കൂടുതൽ കഴിച്ചു എന്നുണ്ട്, അവനൊരു ഹറാമ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അത് കാരണത്താൽ എന്തൊരു നിർബന്ധമായത് ഒഴിവാകുന്ന വ്യവസ്ഥ വരെ. എന്നാൽ ഒരാൾ തീരുമാനിക്കുകയാണ് ഭക്ഷണം എന്റെ ഭക്ഷണം ഒരു പരിധി വരെ പരിധി വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഇബാദത്തിൽ അലസത വരും, എനിക്ക് ശരിക്കും ശ്രദ്ധ കിട്ടില്ല, അല്ലെങ്കിൽ പാപങ്ങൾക്ക് പ്രേരണ വരും എന്ന നിലയ്ക്ക് ഹലാലായതാണെങ്കിൽ കൂടിയും അതിൽ നിന്ന് കുറച്ച് ഒഴിവാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഉറക്കം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അനുവദിക്കപ്പെട്ടതാണെങ്കിൽ കൂടി അത് എന്റെ ഈമാനിന് ദോഷം വരും എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കുന്ന ആളുകൾ, അതാണ് മുഖജീബിങ്ങൾ. വസാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈമാനിന്റെ അവസ്ഥയിൽ നാം പറഞ്ഞല്ലോ, ഒന്നാമത്തെ ആളുകൾ ഈമാനിന്റെ അവസ്ഥയിലുണ്ടാകും, അതിനു മേലെ ഈമാനിന്റെ വാജിബായ മർത്തബ ഉണ്ടാകും, അതിനു മേലെ ഈമാനിന്റെ മുസ്തഹബായ മർത്തബ ഉണ്ടാവും, അതിനു മേലെ കമാൽ ഉണ്ടാവും, ഇതിന്റെ മുസ്തഹബായതിന്റെ പൂർണ്ണത, അത് ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഈ മർത്തബകളെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുൽ വലി എന്നെല്ലാം പറയുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായ അല്ലാഹുവിൽ ഉദ്ധരിക്കുന്ന അല്ലാഹു തആല പറഞ്ഞു, വമാ തഖറബ ഇലൈയ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈയ മിമ്മാ ഫറൽതുഹു അലൈഹി, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നില്ല ഞാൻ ഇഷ്ടപ്പെട്ട അവന് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ. ഒരാൾ അല്ലാഹു സുബ്ഹാനഹുവതആല അടുക്കുന്ന ആദ്യത്തെ ഘട്ടം നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യലാണ്. അത് ഏത് മർത്തബയാണ്? നമ്മൾ രണ്ടാമത് പറഞ്ഞല്ലോ, വാജിബായ ഈമാൻ പൂർത്തീകരിക്കുന്ന മർത്തബ. എന്നിട്ട് ആ ഹദീസിൽ കാണാം, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, ആ അടിമ നഫ്ല് കൊണ്ട് വീണ്ടും, അതായത് ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ട് വർദ്ധിപ്പിച്ച് വീണ്ടും അടുക്കുന്നില്ല ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ എന്തുണ്ടായി? ഏറ്റവും ഉന്നതമായ ദർജ, മുസ്തഹബായ ഈമാൻ പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ എത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അഥവാ ഈമാനിന്റെ മർത്തബകളിൽ വ്യത്യസ്തമായ നിരക്ക് ഈ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഈമാനിന്റെ വിഷയത്തിൽ വ്യത്യസ്ത ദർജയിൽ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നാം എപ്പോഴും ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കേണ്ടവരാണ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ഉത്തരത്തിൽ പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാം, നാളെ പരലോകത്ത് മുവഹ്ഹിദീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലായിരിക്കും. ഒന്നാമത്തേത് ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാത്ത മുഖജീബിങ്ങൾ, മുസ്തഹബായ ഈമാൻ പൂർത്തീകരിക്കുന്നവർ, ഒരു വിചാരണ ഉണ്ടാവില്ല, അവർക്കൊരു ശിക്ഷയോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ ഒന്നും ഉണ്ടാവില്ല, നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ കൂട്ടർ ശിക്ഷയുണ്ടാകില്ല, പക്ഷേ അവരെന്ത് എന്തുണ്ടാവും, അവർ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ അവരിൽ വന്ന കുറവുകൾ അത് അവരെ കാണിക്കുന്ന ഒരവസ്ഥയുണ്ടാവും, അവരെ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാവും, അങ്ങനെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുവഹ്ഹിദീങ്ങൾ നരകത്തിൽ പ്രവേശിച്ച് നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ തൗഹീദിന്റെ അസ്ലുള്ള ആളുകൾ. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ്. അവിടെ ഹദീസിൽ പറഞ്ഞ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കം ആദ്യം ഓരോ കനമനുസരിച്ച് ഒഴിവാക്കും, അവസാനം ഒരു അംശമെങ്കിലും ഒരു അണുമണി തൂക്കം പറഞ്ഞാൽ അത്ര നിസ്സാരമായ നിലക്കെങ്കിലും തൗഹീദും ഈമാനും കാത്തു സൂക്ഷിച്ചവനാണെങ്കിൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അവൻ ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവനെ അതിൽ നിന്ന് ഒഴിവാക്കി സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നതാണ്. ഒരുപാട് ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാം, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ അവസ്ഥകളെല്ലാം. അപ്പോ ഈ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈമാനിന്റെ ആളുകൾ വ്യത്യസ്ത ദർജയിലാണ്, മൂന്ന് ദർജയാണ് അതിനുള്ളത്, അതിൽ ഏറ്റവും ഉന്നതമായതിലേക്ക് നാം പരിശ്രമിക്കണം. അടുത്ത ചോദ്യം, മദ്ദലീലു അലാ അന്നൽ ഈമാന യഷ്മുലുദ്ദീന കുല്ലഹു ഇൻദൽ ഇത്ലാഖ്, എന്താണ് ദലീലായിട്ടുള്ളത് ഈമാൻ എന്ന് പറഞ്ഞാൽ ദീനിനെ മൊത്തമായി ഉൾക്കൊള്ളുന്നു എന്നതിന് എന്താണ് ദലീലുള്ളത് എന്നാണ്. الجواب الوتر الشيخ ودكنا قال النبي صلى الله عليه وسلم في حديث وفد عبد القيس هو سوجبيت الله ده حديث انا عبد القيس ده وفد نيവേദക സംഘം വന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഹദീസിന്റെ കുറച്ച് ദൈർഘമായ ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആമുറുക്കും ബിൽ ഈമാൻ ബില്ലാഹി വഹ്ദഹ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ മാത്രമുള്ള ഈമാൻ കൊണ്ട് കൽപ്പിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മൽ ഈമാൻ ബില്ലാഹി വഹ്ദ, നിങ്ങൾക്കറിയുമോ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഈമാൻ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അപ്പോൾ അവർ പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലു അലം, അല്ലാഹുവും റസൂലുമാണ് അറിയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ്സലാ വ ഈതാഉസ് സകാ വ അൻ തുഅദ്ദു മിനൽ മഗ്നമിൽ ഖുംസ്, ഷഹാദത്താണ്, അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കലാണ്, സക്കാത്ത് കൊടുക്കലാണ്, അതുപോലെ ഗനീമത്ത് കിട്ടുന്ന യുദ്ധാർത്ഥിയ സ്വത്തിൽ അഞ്ചിലൊന്ന് നൽകലാണ്, അള്ളാഹു റസൂലിന്റെ മാർഗത്തിലായി നൽകലുമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഈ ദലീൽ എന്തിനാണ് ശൈഖ് കൊടുക്കുന്നത്? ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമസ്കാരവും സക്കാത്തും എല്ലാം എന്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്? ഈമാനിന്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ മൊത്തമായി ഈ ദീനിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ എന്താണ് ഈമാനിന്റെ പരിധി, അല്ലെങ്കിൽ ഈമാൻ എല്ലാ ആളുകളെയും മുഅ്മിനായിക്കൊണ്ട് പരിഗണിക്കുന്ന അവസ്ഥയാണോ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഈമാൻ ഇസ്ലാം എന്നുള്ള വാക്കുകൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈമാൻ എന്നുള്ളത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ആശയം എന്താണ്? ദീനിന്റെ എല്ലാ വശങ്ങളും അതിൽ ഉൾക്കൊണ്ടു, ഈമാനും ഇസ്ലാമും എല്ലാം ഉൾക്കൊള്ളുന്ന വശമാണ് ഈമാൻ ഇസ്ലാം ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. എന്നാൽ ഒരു തഫ്സീലിയായിട്ട് ഈമാൻ ഇസ്ലാം എന്നുള്ള ഭാഗങ്ങൾ ഓരോന്നായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ അടിസ്ഥാന വിശ്വാസം, ആ നിലക്ക് ബാഹ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പറഞ്ഞ ഉന്നതമായ ദർജയിൽ ഈമാൻ കൽബിൽ കയറുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീകളായിക്കൊള്ളണമെന്നില്ല, എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീകളായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എല്ലാ മുഅ്മിനീകളും ആരാണ്? മുസ്ലിമീങ്ങളായിരിക്കും. അപ്പൊ ഈമാനിന്റെ അളവിൽ തികച്ചും അത് വ്യത്യസ്തരായിരിക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒറ്റയ്ക്ക് പറയുമ്പോൾ മൊത്തത്തിൽ ഈ ആശയം വരും. ഇതിലെ ദലീല് നമ്മൾ നേരത്തെ പിന്നെ ആയത്ത് പറഞ്ഞ അറാബികളുടെ അവസ്ഥ തന്നെയാണ്. കാലത്തിൽ അറാബ് ആമന്ന, അവർ മുഅ്മിനീകളായി എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തി കൊടുത്തു, മുഅ്മിനീകളായി എന്നല്ല മുസ്ലിമീകളായി എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അപ്പൊ ഈ ദറജ വ്യത്യാസം മനസ്സിലാണ്. മറ്റൊരു സംഭവം കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ വീതിച്ച്, ചില വസ്തുക്കൾ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. അപ്പൊ ഷഹദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പോ ആ വ്യക്തിക്ക് റസൂലുള്ളാഹ് കൊടുക്കുന്നത് കാണാനില്ല. അപ്പൊ ഷഹദ് റളിയല്ലാഹു പറയ, യാ റസൂലുള്ളാഹ് മാ ബാലുക അൻ ഫുലാൻ വ ഇന്നി അറാഹു മുഅ്മിന, എന്താ റസൂലെ പിന്നെ അവന് നൽകാതിരുന്നത്, ഞാൻ അവനെ മുഅ്മിനായിട്ടാണ് കാണുന്നത് പറഞ്ഞു, ഞാൻ അവനെ മുഅ്മിനായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മുസ്ലിമൻ, അല്ലെങ്കിൽ മുസ്ലിം ആയിട്ട് വന്നു. വീണ്ടും സഹദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീണ്ടും റസൂൽ പറഞ്ഞു, ഔ മുസ്ലിമൻ, വീണ്ടും പറഞ്ഞു, വീണ്ടും മുസ്ലിമൻ. അപ്പൊ സഹദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മുഅ്മിനാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി എങ്ങനെ പറയുന്നത് മുസ്ലിമാണ് എന്നുള്ളത്. ഒരു പക്ഷെ ആ നൽകുന്നത് ഈമാനിന്റെ പരിഗണന വെച്ചുകൊണ്ടായിരിക്കും റസൂൽ നൽകിയിട്ടുണ്ടാവുക. മറ്റുള്ള ഈമാനിന്റെ ദർജ കൈവരിച്ച ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ അറിയുന്നവരായിരിക്കും, അതുകൊണ്ട് റസൂൽ നൽകി. ഇത് ഇസ്ലാമിന്റെ ദർജയിലായിരിക്കും ഈ വ്യക്തി. അപ്പൊ ഇവിടെ നമ്മളൊക്കെയുള്ള ഷാഹിദ് എന്താണ്, ഈമാനിന്റെ അവസ്ഥയിൽ ഈമാൻ എന്ന് മാത്രം പറയുമ്പോൾ ദീനിന്റെ മൊത്തം ആശയത്തെ ഉൾക്കൊള്ളുകയും, എന്നാൽ ഈമാനിനെയും ഇസ്ലാമിനെയും വേർതിരിച്ച് പറയുമ്പോൾ ഇസ്ലാം എന്നുള്ളത് ബാഹ്യമായ കർമ്മങ്ങളും, ഈമാൻ എന്നുള്ളത് ഖൽബിൽ വിശ്വാസം കയറി ഉറക്കേണ്ട രണ്ടാമത്തെ ദർജയുമാണ്. അടുത്ത ചോദ്യം, ما الدليل على تعريف الايمان بالاركان السته عند التفصيل؟ എന്താണ് ഈമാനിനെ ആറ് അർക്കാനുകളായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ദലീൽ എന്താണ്? നമ്മൾ സാധാരണ പറയും ഇസ്ലാം കാര്യം അഞ്ചാണ്, ഈമാൻ കാര്യം ആറാണ് എന്നെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഷെയ്ഖ് ഏറ്റവും നാം പറഞ്ഞല്ലോ, ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം മനസ്സിലാക്കാവുന്ന, അതും കൃത്യമായി എല്ലാ മേഖലയിലും പിന്നെ പടർന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കിതാബ്, അതും ചോദ്യം ഉത്തര രീതിയിൽ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈമാനിന്റെ അർക്കാനുകൾ ആറെണ്ണമാണ് എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കാൻ, വിശദമായി മനസ്സിലാക്കാനുള്ള ദലീൽ എന്താണ് വന്നിട്ടുള്ളത് എന്നാണ്. അതിന് ജവാബായിട്ട് ഷെയ്ഖ് കൊടുക്കുന്നു, ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ലമ്മ ഖാല ലഹു ജിബ്രീൽ അലൈഹി സ്സലാം, ജിബ്രീൽ അലൈഹി സ്സലാം ചോദിച്ച സമയത്ത്, ഹദീസ് ജിബ്രീൽ അല്ലേ ആ സംഭവം, അഖ്ബിർനി അനിൽ ഈമാൻ, ജിബ്രീൽ അലൈഹി സ്സലാം ചോദിച്ചു ഈമാൻ എന്താണെന്ന് എന്നെ അറിയിച്ചാലും, ഈമാൻ എന്താണെന്നാണ് മനസ്സിലാക്കി തന്നാലും. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ് وملائكته وتؤمن بالله وملائكته وكتبه ورسله واليوم الاخر وتؤمن بالقدر خيره وشره. ني വിശ്വസിക്കലാണ് അല്ലാഹുവിൽ, അവന്റെ മലക്കുകളിൽ, അവന്റെ കിതാബുകളിൽ, അവന്റെ റസൂലുകളിൽ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ ഖദറിൽ, അതിൽ നന്മയിലും തിന്മയിലും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതെന്താണെന്നുള്ളത്. ഇൻഷാല്ലാ ഇത് ഓരോന്നായിട്ട് വിശദീകരിച്ച് ഇതിലെ പിന്നെ അടുത്ത ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. അടുത്ത ചോദ്യം, മാ ദലീലുഹ മിനൽ കിതാബി ജുംലതൻ, ഖുർആനിൽ എന്താണ് ദലീലുള്ളത്? ഈ ആറ് അർക്കാനുകളാണ് ഈമാനിന്റെ അർക്കാനുകൾ എന്നുള്ളതിന് ഖുർആനിൽ മൊത്തമായിട്ടുള്ള തെളിവുകൾ എന്താണ്? അൽ ജവാബ്, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൈസൽ ബിർ അൻ തുവല്ലു വുജൂഹക്കും ഖിബല അൽമശ്രിഖി വൽമഗ്രിബി വലാകിന്നൽ ബിർ മൻ ആമന ബില്ലാ واليوم الاخر والملائكه والكتاب والنبيين. സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്താണ്. ഇതിന്റെ PDF കിട്ടുമെങ്കിൽ പഠിക്കണം താല്പര്യമുള്ളവർ എടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇങ്ങനെ ഓരോ ചോദ്യം ഉത്തരം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉപകരിക്കുന്ന ഒരു രീതിയായിരിക്കും. കുറഞ്ഞ PDF കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ കാണാം, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബല അൽമശ്രിഖി വൽ മഗ്രിബ്, പുണ്യം എന്ന് പറഞ്ഞാൽ കിഴക്കോ പടിഞ്ഞാറോ നിങ്ങൾ മുഖം തിരിക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ ബിർറ, എന്നാൽ പുണ്യം, മൻ ആമന ബില്ലാ, ആരാണോ അല്ലാഹു വിശ്വസിക്കുന്നത്, വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ വിശ്വസിക്കുന്നത്, വൽ മലായിക്ക, മലായിക്കത്തുകളിൽ, വൽ കിതാബ്, വേദഗ്രന്ഥങ്ങളിൽ, വൻ നബിയ്യിൻ, നബിമാരിൽ വിശ്വസിക്കുന്നത്, ഇതാണ് പുണ്യം എന്നുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഖമറിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദരിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് കൃത്യമായ കണക്ക് പ്രകാരമാണ്. ഖദറിലുള്ള വിശ്വാസം, ഈ ആറ് കാര്യങ്ങളിലുള്ള വിശ്വാസത്തിന് ഖുർആനിൽ നിന്നുള്ള ദലീലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആയത്ത് 1-ാമത്തെ ആയത്ത് ശരിക്ക് ജൂതന്മാർക്ക് മറുപടി ആയിട്ട് ഇറങ്ങിയതാണ്. ഖിബല മാറ്റിയപ്പോൾ, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയ സമയത്ത് അവര് എല്ലാ കാരണവും പറഞ്ഞിട്ട് അവർ എതിർത്തുകൊണ്ടേയിരിക്കും. കാരണം ജൂതന്മാർക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായാൽ റസൂലുള്ളാഹിന്റെ ഖിബല എങ്ങോട്ടാണ്, കഅബയിലേക്കായിരിക്കുമെന്ന് അവരുടെ പുരോഹിതന്മാർക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഖിബല ആക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളെ വാഗ്ദാനം ചെയ്ത റസൂലല്ല എന്നവര് നിഷേധിച്ചു. അങ്ങനെ കഅബയിലേക്ക് ആക്കിയപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തു, വേറെ പല കാരണങ്ങൾ പറഞ്ഞിട്ടും നിഷേധിക്കാൻ തുടങ്ങി. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവർ നിഷേധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഇത് ഖുർആനിൽ നിന്ന് ദലീലായി. ഇനി ഷെയ്ഖ് ഈമാനിന്റെ ഓരോ അർക്കാനുകളിലേക്ക് കടക്കുകയാണ്. നമ്മള് മുമ്പ് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഓരോ അർക്കാനുകളിലേക്കും അതിനുള്ള ദലീലുകളിലേക്കും കടന്നിരുന്നു. ഇനി ഷെയ്ഖ് ഈമാനിന്റെ അർക്കാനുകളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ചോദ്യം, മാ മഅന അൽ ഈമാൻ ബില്ലാഹി അസ്സ വജൽ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഈമാനിനുള്ള പിന്നെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള അർത്ഥം? അൽ ജവാബ്, അതിന്റെ മറുപടി ഉത്തരം ഷെയ്ഖ് പറയുന്നത്, ഹുവ തസ്ദീഖുൽ ജാസിം മിൻ സമീമിൽ ഖൽബി ബിവുജൂദി ദാതിഹി തആല വലം യുഖബ് ബിഹി ഫഹുവൽ അവൽ ഫലൈസ ഖബ്ലഹു ഷൈ. ഹുവ തസ്ദീഖുൽ ജാസിം മിൻ സമീമിൽ ഖൽബി ബിവുജൂദി ദാതിഹി തആല വലം യുഖബ് ബിഹി. അത് അല്ലാഹുവിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കൽബിൽ അടിയുറച്ചിട്ടുള്ള, കൽബിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ അടിയുറച്ചിട്ടുള്ള സത്യപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്ത് ഉണ്ട്, അല്ലാഹു തആല ഉണ്ട് എന്നുള്ളത്. അതിനൊരു മാറ്റമോ അല്ലെങ്കിൽ അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയോ ഇല്ല എന്നുള്ള നിലക്ക് അടിയുറച്ച സത്യപ്പെടുത്തലാണ് ഒന്നാമത്. വഹുവൽ അവ്വലു ഫലൈസ ഖബ്ലഹു ഷൈ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ആദ്യമായിട്ടുള്ളത്, അല്ലാഹുവിന് മുൻപ് ഒന്നുമില്ല. വല്ലാഹു ഫലൈസ ബഅദഹു ഷൈ, അല്ലാഹു ആണ് അവസാനമായിട്ടുള്ളത്, അല്ലാഹുവിന് ശേഷം ഒന്നുമില്ല. വല്ലാഹു ഫലൈസ ഫൗഖഹു ഷൈ, അല്ലാഹു ആണ് ഏറ്റവും വാഹിറായിട്ട് പ്രത്യക്ഷമായിട്ടുള്ളത്, അല്ലാഹുവിന് മുകളിലായിട്ടൊന്നുമില്ല. വൽബാത്തിനു ഫലൈസ ദൂനഹു ഷൈ, അല്ലാഹു ആണ് ഏറ്റവും ബാത്തിനായിട്ട് ഏത് രഹസ്യവും അറിയുന്ന, അല്ലാഹുവിനെ വിട്ടിട്ട് ഒരു കാര്യവും ഒരാൾക്കും ചെയ്യാനോ പറയാനോ ഒന്നും സാധിക്കില്ല, എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. ഹയ്യുൻ ഖയ്യൂം, ഹയ്യാണ് ഖയ്യൂമാണ്. അഹദുൻ സമദുൻ, അഹദാണ് സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു ജനിച്ചിട്ടില്ല ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വതൗഹീദുഹു ബിഇലാഹിയതിഹി വറുബൂബിയതിഹി വഅസ്മാഇഹി വസിഫാതിഹി, അല്ലാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാഉ വസിഫാത്തിലും. ഇതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്നതിന്റെ ചുരുക്കം. നമ്മൾ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം എന്നതിന്റെ ചുരുക്കം ഇതാണ്. ഒന്നാമത് ഷെയ്ഖ് പറഞ്ഞ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്തിൽ, വുജൂദിൽ ഉള്ള വിശ്വാസമാണ്. സത്യപ്പെടുത്തണം, അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് ഉറക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് ഉറക്കണം, അതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. പലപ്പോഴും നമ്മള് പിന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് വരുന്ന വലിയൊരു അപകടമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിക്കും, നമസ്കാരം പഠിപ്പിക്കും, അതെല്ലാം പഠിപ്പിക്കണം, പഠിപ്പിക്കേണ്ട എന്നല്ല. എന്നാൽ കുട്ടികളുടെ കൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നുള്ള ആ വിശ്വാസം നാം ഉറപ്പിച്ചു കൊടുക്കണം. വളരെ എളുപ്പമുള്ള കാര്യമാണത്, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടും നമ്മൾ പിന്നെ കഠിനമായി പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നാല് രീതിയിലൂടെ മനസ്സിലാക്കാം. ഒന്ന്, ഫിത്രത്തിയായിട്ട് മനസ്സിലാക്കാം. അതായത് ഓരോ മനുഷ്യന്റെയും കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഫിത്രത്ത് ഉണ്ട്. ആ ഫിത്രത്ത് എന്താണ്? അല്ലാഹുവിനെ അംഗീകരിക്കുന്ന, അല്ലാഹു ഉണ്ട്, എനിക്ക് സൃഷ്ടാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ്. രണ്ട്, അഖ്ലു കൊണ്ട് ഈ ആകാശഭൂമികളെ സൃഷ്ടിപ്പും അതിനുള്ള അത്ഭുതങ്ങളും ഇതിനുള്ള ഓരോ കാര്യങ്ങളും ഉറ്റാലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകൾ ആലോചിച്ചുകൊണ്ട് അവന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാം അല്ലാഹു ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തേത് ഷറഇന്റെ നിയമങ്ങൾ, ഷറഇലെ നിയമങ്ങളുടെ അത്ഭുതം കണ്ടിട്ട് ഇത്രയധികം കൃത്യമായി മനുഷ്യന്റെ മേലെ ഒരു നിയമം ഇറക്കാൻ മനുഷ്യരും ജിന്നും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തുണ്ടാക്കിയാൽ പോലും ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കാം. നാലാമത്തേത് ഹിസ്സിയായിട്ട്, ഹിസ്സിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജ്ഞാനം അഥവാ കണ്ടും കേട്ടുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അനുസരിക്കുന്ന യഥാർത്ഥ വിശ്വാസമുള്ള അവന്റെ ഔലിയാക്കളുടെ കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാറുണ്ട്. ഇതെല്ലാം അല്ലാഹു തആല ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെയും നമ്മുടെ മക്കളെയും അള്ളാഹുവിന്റെ വുജൂദ് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഷെയ്ഖ് ഒന്നാമത്തെ പറഞ്ഞത്. അതിനൊരു മാറ്റവും സംഭവിക്കില്ല, അള്ളാഹുവിന് വുജൂദ് ഇല്ലാതാകുന്ന ഒരു സംഭവമില്ല. എന്നിട്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന പിന്നെ കാര്യങ്ങൾ. ഹുവൽ അവ്വലു ഫലൈസ ഖബ്ലഹു ഷൈ, ഖുർആനിലും ദുആകളിലും എല്ലാം വന്നിട്ടുള്ള വാക്കുകളാണ്. ഹുവൽ അവ്വൽ ഫലൈസ ഖബ്ലഹു ഷൈ, അവൻ ഒന്നാമതായുള്ളവനാണ്, അവന് മുമ്പൊന്നുമില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആദ്യമുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുക്കിയത്, നരകത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്, മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുമ്പ് എന്നുള്ളൊരു കാര്യമില്ല. സമയം എന്നുള്ള കാര്യമാണല്ലോ മുമ്പ് ശേഷം നമ്മൾ കണക്കൂട്ടാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ സമയം എന്നുള്ളത് നാം ജീവിക്കുന്ന സമയം, കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി, നമുക്ക് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സ്ഥലകാല ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വലാണ്, എല്ലാത്തിനും മുൻപുള്ളവനാണ്. അതുപോലെ തന്നെ വല്ലാഹിർ ഫലൈസ ബഅദഹു ഷൈ, ഏറ്റവും അവസാനത്തിലുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശേഷം മറ്റൊന്നുമില്ല. ഈ ആകാശഭൂമികളും എല്ലാം നശിച്ചാലും, ജിന്നുവർഗവും മനുഷ്യവർഗവും മലക്കുകളും എല്ലാം നശിച്ചാൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവിടെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവസാനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശേഷം മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിക്കുന്നവനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ചിലതിനെ എന്നെന്നും ജീവിപ്പിക്കും, അല്ലെങ്കിൽ എന്നെന്നും നിലനിർത്തും എന്ന് പറയിച്ചത് കാണാം. നരകത്തെയും സ്വർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കലാകാലം അവർക്ക് മരണമില്ലാതെ നരകവും സ്വർഗവും അല്ലാഹു തആല അവിടെ വെക്കും. പക്ഷെ അതിന്റെ അർത്ഥം നരകത്തിനും സ്വർഗത്തിനും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത്, അല്ലാഹു തആല സൃഷ്ടിച്ച് നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് നരകവും സ്വർഗവും നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാതിയായിട്ട് ശേഷം ഒന്നുമില്ലാതെ നിൽക്കുന്നവനാണ്. അതുപോലെ വല്ലാഹിർ ഫലൈസ ഫൗഖഹു ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷമായനാണ്, വാഹിറാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായനാണ്. അല്ലാഹുവിന് മുകളിലായിട്ട് ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ മുകളിലായിട്ട് ദാത്ത് കൊണ്ടോ സിഫത്ത് കൊണ്ടോ അസ്മാവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുകൊണ്ടും അല്ലാഹുവിന് മുകളിലായിട്ട് മറ്റൊന്നുമില്ല. അല്ലാഹു വാഹിറാണ്. വൽ ബാത്തിൻ ഫലൈസ ദൂനഹു ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിനാണ്, ഗോപ്യമായനാണ്. അഥവാ എത്ര ഗോപ്യമായ കാര്യമാണെങ്കിലും എത്ര രഹസ്യമായ കാര്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അല്ലാഹുവിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹു ആണ് ഒരാളോട് ഏറ്റവും അടുത്തിട്ടുള്ളത്. അള്ളാഹു കാണാതെ, അള്ളാഹു അറിയാതെ, അള്ളാഹുവിന്റെ ഇൽമിൽ ഉൾപ്പെടാതെ ഒരാൾക്കൊന്നും പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയില്ല. അതാണ് അള്ളാഹു തആല ബാത്തിനാണെന്ന് പറഞ്ഞത്. എന്ന് ശൈഖ് പറഞ്ഞു, ഹയ്യുൻ ഖയ്യൂമുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് മഹത്തരമായ നാമങ്ങൾ, ഹയാത്ത് ഖയ്യൂമിയത്ത് എന്നുള്ള സിഫത്ത് ഉൾക്കൊള്ളുന്ന നാമങ്ങൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, ഇസ്മുല്ലാഹിൽ അളം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ നാമം പറഞ്ഞൊരു നാമമുണ്ട്, അത് ഈ നാമമാണ് എന്ന് പറഞ്ഞു കാണാം. അൽ ഹയ്യ അൽ ഖയ്യൂം എന്നുള്ള നാമമാണെന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചത് കാണാം. അതിനവർ പറയാനുള്ള ഒരു കാര്യം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽ ഹയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദാതിയായിട്ട് അസ്തിത്വപരമായിട്ട് അല്ലാഹു എന്തൊക്കെ സിഫത്തുകളുണ്ടോ അതെല്ലാം അൽ ഹയ്യ എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടു. അള്ളാഹുവിന്റെ ഇൽമ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബസറ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകളായിട്ട് ഐന ഏത്, എല്ലാം അതെല്ലാം ഹയ്യ എന്നുള്ള നാമത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അഫ്ആലിയായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സിഫത്തുകളും അള്ളാഹുവിന്റെ ഖയ്യൂം എന്നുള്ള നാമത്തിലും ഉൾക്കൊണ്ടു. അഥവാ റിസ്ഖ് നൽകുന്നു, സൃഷ്ടിക്കുന്നു, മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, ഈ സിഫത്തുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നാമങ്ങളാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ച കാണാം. എന്നിരുന്നാലും വളരെ മഹത്തരമായ നാമങ്ങളാണ് ഹയ്യ് ഖയ്യൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൽബിന് ഞെരുക്കമുണ്ടാകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് യാ ഹയ്യ ഖയ്യൂം എന്ന് പ്രാർത്ഥിച്ചതേ കാണാം. മറ്റു ചില ദുആകളിൽ യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത് ഐൻ എന്നുള്ള ദുആ കാണാം. യാ ഹയ്യ ഖയ്യൂം, ഹയ്യും ഖയ്യൂം റബ്ബിനെ വിളിച്ചിട്ട് പറയാൻ, അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് നന്നാക്കി തരണം. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത് ഐൻ, എന്നെ കാര്യം എന്നിലേക്ക്, എന്റെ നഫ്സിലേക്ക് വിടരുത് ഒരു കണ്ണിമോട്ടുന്ന നേരം പോലും, അത്ര നേരം പോലും എനിക്ക് സാധിക്കില്ല എന്നുള്ളത്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അഹദി എന്ന് പറഞ്ഞാൽ കമാലുൽ വഹ്ദാനിയ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, ഒരു പങ്കുകാരനുമില്ലാത്ത. അവന്റെ ദാത്തിലാവട്ടെ, റുബൂബിയത്തിലാവട്ടെ, ഉലൂഹിയത്തിലാവട്ടെ, അസ്മായിലാവട്ടെ, സിഫാത്തുകളിലാവട്ടെ, ഒന്നിലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സമനാകുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സമനാണെന്ന് പറയാവുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. ആ നിലക്ക് അള്ളാഹു തആല അഹദാണ്, അള്ളാഹു ഏകനാണ്. ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നമുക്ക് ചേർക്കാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത്രത്തോളം ഏകത്വം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് സൂചിപ്പിക്കാനാണത്. അതുപോലെ തന്നെ സമദ്, അസ്സമദിയ, അള്ളാഹുവിന്റെ സമദിയത്ത് എല്ലാ രീതിയിലും അളമത്ത് ഉൾക്കൊള്ളുന്ന, എല്ലാ രീതിയിലും സയ്യിദായിട്ടുള്ള, എല്ലാ രീതിയിലും ആളുകൾ ആവശ്യക്കാരായി മാറുന്ന, എന്നാൽ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്ത അസ്സമദാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അസ്സമദ്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും ഇബ്നു ജൗസി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ആരെങ്കിലും സൂറത്തുൽ ഹദീദിന്റെ ആദ്യത്തെ വചനങ്ങൾ, അല്ലെങ്കിൽ സൂറത്തുൽ ഹദീദ് തന്നെയോ, അതുപോലെ സൂറത്തുൽ ഹശറിലെ അവസാനത്തെ ആയത്തുകൾ, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ് എന്നിവ ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ കൽബ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് നിറയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് ഖശിയത്ത് ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മനോഹരമായ ആയത്തുകളുണ്ട് സൂറത്തുൽ ഹദീദിന്റെ ആദ്യത്തിൽ നമുക്ക് കാണാം. സൂറത്തുൽ ഹശറിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഏറ്റവും ഒരുമിച്ച് പറഞ്ഞ ഖുർആനിന്റെ ഭാഗം, ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ഉന്നതമായ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഇതെല്ലാം അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന, നമ്മൾക്ക് ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട വചനങ്ങളാണ്. അതുപോലെ ഷെയ്ഖ് പറഞ്ഞു, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസിലെ അള്ളാഹുവിന്റെ സിഫത്തുകൾ സൂചിപ്പിക്കുന്നത് അള്ളാഹു ജനിച്ചിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മകനെ ജനിപ്പിച്ചിട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്. അള്ളാഹുവിന് ഇങ്ങനത്തെ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊള്ളുന്ന യാതൊരു കാര്യവും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റില്ല. മനുഷ്യന് ഒരു ഇണ വേണ്ടി വരും, അതിനുള്ള സന്താനങ്ങൾ ഉണ്ടാകും, അങ്ങനെ പല രീതിയിൽ ഉണ്ടാകും. അത് അള്ളാഹു തആല വെച്ച നിയമമാണ്. എന്നാൽ ഇതെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്ന് പറഞ്ഞാൽ സുബ്ഹാൻ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ് അതിൽ നിന്നെല്ലാം. അതുപോലെ വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പോലെ മറ്റൊന്നും തന്നെയില്ല, മറ്റൊന്നും തന്നെയില്ല, അള്ളാഹുവിനെ പോലെ മറ്റൊന്നും തന്നെയില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, വതൗഹീദുഹു ബിഇലാഹിയതിഹി വറുബൂബിയതിഹി വഅസ്മാഇഹി വസിഫാതിഹി. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തൗഹീദ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ വുജൂദ് ഉണ്ട് എന്നുള്ളത്. രണ്ട്, അള്ളാഹുവിന്റെ തൗഹീദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത് മനസ്സിലാക്കണം, റുബൂബിയത്ത് മനസ്സിലാക്കണം, അസ്മാഉ സിഫാത്തുകൾ മനസ്സിലാക്കണം. അത് തഫ്സീലിയായിട്ട് വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശൈഖ് അടുത്ത ചോദ്യങ്ങളിൽ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, മാ ഹുവ തൗഹീദുൽ ഇലാഹിയ, എന്താണ് തൗഹീദുൽ ഇലാഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഉലൂഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്. അൽ ജവാബ്, അതിനുള്ള ഉത്തരമായി ശൈഖ് പറയുന്നു, هو إفراد الله سبحانه وتعالى بجميع أنواع العبادة الظاهرة والباطنة قولا وعملا ونفي العبادة عن كل ما سوى الله تعالى كائنا من كان. الجواب مروري بلانا هو إفراد الله عز وجل بجميع أنواع العبادة الظاهرة والباطنة قولا وعملا. തൗഹീദ് ഇലാഹിയ എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ബി ജമീഇ അൻവാഇൽ ഇബാദ, എന്തൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളുണ്ടോ അതിലെല്ലാം. അല്ലാഹിറവൽ ബാത്തിന, ബാഹ്യമായതാവട്ടെ ബാത്തിനായതാവട്ടെ, അഥവാ കർമ്മങ്ങൾ, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, നമസ്കാരം, തവാഫ്, അതുപോലെ ഹജ്ജ്, നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാവട്ടെ, അതെല്ലാം ബാത്തിനായിട്ടുള്ള നമ്മുടെ കൽബിലുണ്ടാകുന്ന റജാ, തവക്കുല്, ഖൗഫ്, അതുപോലെയുള്ള കാര്യങ്ങളാവട്ടെ, ഖൗലൻ, അമലൻ, വാക്കാവട്ടെ, പ്രവർത്തനമാവട്ടെ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമാവുക, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമാവുക, ഇതിനെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക, വേറൊരാൾക്കും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുക, അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാതിരിക്കുക, അള്ളാഹുവിനല്ലാതെ പ്രതീക്ഷ വെക്കാതിരിക്കുക, അള്ളാഹുവിനല്ലാതെ വരവേൽപ്പിക്കാതിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച രീതിയിലല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക. തവാഫ് ചെയ്യുമ്പോൾ അത് അള്ളാഹു തആല പറഞ്ഞ കഅബയിലാവുക, നമസ്കരിക്കുമ്പോൾ സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അങ്ങനെയെല്ലാം അള്ളാഹുവിന് മാത്രമാക്കുക. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ അത് ആരാണെങ്കിലും ശരി, അവരോടുള്ള ഇബാദത്തുകളെല്ലാം നിരാകരിക്കുക. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും ഇബാദത്തിന്റെ ഒരു അംശവും നൽകാതിരിക്കുക. ഇബാദത്തിന്റെ ഒരു അംശം, അത് മലക്കായാലും ജിന്നായാലും നബിയായാലും ആ വലിയായാലും സ്വാലിഹായാലും ഷഹീദായാലും എത്ര വലിയ ആളാണെങ്കിലും ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒരു അംശം അവർക്ക് നൽകരുത്, ഒരാൾക്കും നൽകരുത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, കമാ ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, സൂറത്തുൽ ഇസ്രായിൽ 23-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർണയിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത് നിങ്ങൾ. അതുപോലെ തന്നെ സൂറത്തുൽ നിസായിലെ 36-ാമത്തെ ആയത്ത്, വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്. അതുപോലെ തന്നെ സൂറത്തുൽ ത്വാഹയിലെ 14-ാമത്തെ ആയത്ത്, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സലാത ലിദിക്രി, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, ഞാനാണ് അള്ളാഹു, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, എന്നെ ഇബാദത്ത് ചെയ്യുക, എന്റെ ദിക്റിനു വേണ്ടി നമസ്കാരം നിലനിർത്തുക. വഗൈറു ദാലിക മിനൽ ആയത്ത് വഹാദാ ഖദ് വഫത ബിഹി ശഹാദത്ത് ലാ ഇലാഹ ഇല്ല, ഇതുപോലെ മറ്റുള്ള ആയത്തുകളും കാണാം, ഇത് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ പൂർണ്ണതയാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഉലൂഹിയത്തിലുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ യഥാർത്ഥത്തിൽ മനസ്സിലാക്കലാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്നും അതിന്റെ മഅന എന്താണ് എന്നും അതിന്റെ അർക്കാനുകൾ എന്താണെന്നും ഇതിന്റെ ഷുറൂത്തുകൾ എന്താണെന്നും മുമ്പത്തെ ദർസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം, ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ് എന്നുള്ളതും, അഥവാ ഇബാദത്തിന് അർഹനായിട്ട് ഒരാളുമില്ല അള്ളാഹു അല്ലാതെ എന്നുള്ളതും, അതിന്റെ അർക്കാനുകൾ നഫി ഇസ്ബാത്ത്, അള്ളാഹു അല്ലാത്ത എല്ലാ ഇലാഹുകളെയും നിരാകരിക്കുകയും അള്ളാഹുവിനെ മാത്രം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതിനുള്ള ദലീലുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഉലൂഹിയത്തുള്ള തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കലും ഉൾക്കൊള്ളലുമാണ് ഉലൂഹിയത്തുള്ള തൗഹീദ്. എന്നിട്ട് അടുത്ത ഷെയ്ഖ് പറയാണ്, അടുത്ത ചോദ്യം, മാ ഹുവ റിദ്ദു തൗഹീദുൽ ഇലാഹിയ, എന്താണ് ഈ തൗഹീദുൽ ഇലാഹിയന്റെ എതിരായിട്ടുള്ളത്? തൗഹീദുൽ ഉലൂഹിയ എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പൊ ഈ കാര്യം എങ്ങനെയാണ് പൊളിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള കാര്യം എന്താണെന്ന് കൂടി അറിയണം. കാരണം ഷെറ് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് ഷെറിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പണ്ടൊരു കവി പറഞ്ഞത്, അറഫ്തു ഷെറ ലാ ലിഷ്ശർരി വലാക്കിൻ, അറഫ്തു ഷെറ, ഞാൻ ഷെറിനെ മനസ്സിലാക്കി, ലാ ലിഷ്ശർ ഷെറിന് വേണ്ടിയിട്ടല്ല, പിന്നെ പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്, ലിതവഖീഹി വലാഹിൻ ലിതവഖീഹി, അങ്ങനെയാണ് വലിയ ഓർമ്മ. അതായത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിൽ ഞാൻ വീണു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഷെറർ അറിയാത്ത ആളുകൾ അതിൽ ചെന്ന് വീഴും, അതിൽ ചെന്ന് ചാടുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞേ കാണാം. അപ്പൊ നമ്മൾ ഷെറർ തൗഹീദ് എന്താണെന്ന് പഠിക്കുമ്പോൾ എന്തും പഠിക്കണം, ഷിർക്ക് എന്താണെന്ന് പഠിക്കണം. കാരണം തൗഹീദിന്റെ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ ഷിർക്കിന്റെ ചെറുതിൽ നിന്ന് പോലും നമ്മൾ സുരക്ഷിതരാണെന്ന് പരിശോധിക്കണം. ഗൗരവത്തിൽ നാം പഠിക്കേണ്ട വിഷയമാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലശ്ശിർക്കു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംല്, ലശ്ശിർക്കു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംല്. അബൂബക്കർ, ഷിർക്ക് എന്നുള്ളത് നിങ്ങളിൽ ഒരു ഉറുമ്പിന്റെ ചെറിയ ചലനത്തിനേക്കാൾ ഗോപ്യമായ നിലക്കാണ്. സുബ്ഹാനല്ലാഹ്, ആരാരോടാ പറയുന്നത്? അതാണ് ഈ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടത്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ സ്വർഗ കവാടം തുറക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ മലക്ക് ചോദിക്കും, ആരാണ്? ഞാൻ മുഹമ്മദാണ്. അപ്പോൾ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി തുറക്കാനാണ്, തുറന്നു കൊടുക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിക്കുകയും പിന്നീട് ജനങ്ങളിൽ സ്ഥാനം കൊണ്ട് ഉന്നതരായിട്ടുള്ള നബിമാരെല്ലാവരും, നബിമാരാണ് ഏറ്റവും ഉന്നതരായിട്ട്, അതിൽ റസൂലുകളാണ്, അതിൽ ഉലുല്ലാസ്മ റസൂലുകളാണ് ഏറ്റവും ശ്രേഷ്ഠൻ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അങ്ങനെ ആ രീതിയിൽ പ്രവേശിക്കും. പിന്നീട് ജനങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഉമ്മത്തുകളിൽ ഏറ്റവും നല്ല ഉമ്മത്താരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്. ആദ്യം സ്വർഗത്തിൽ കിടക്കാനാണ് ഉമ്മത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആരാണ്? സിദ്ദീഖാണ്. നബിമാർ, സിദ്ദീഖീങ്ങൾ, ഷുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇങ്ങനെയാണ് ജനങ്ങളുടെ മർത്തവ. ഉലമാക്കൾ പറയാറുണ്ട്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന മർത്തവകൾ നമ്മൾ എത്തിപ്പിടിക്കണം. നബിയാവാൻ എന്തായാലും നമുക്ക് പറ്റും, നമ്മുടെ കഴിവുകൊണ്ട് പറ്റൂല, നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ട് പറ്റൂല. പക്ഷെ എന്ത് നമുക്ക് പറ്റും? സിദ്ദീഖാവാൻ പറ്റും. നമ്മുടെ ഈമാൻ കൊണ്ടും നമ്മുടെ സിദ്ഖു കൊണ്ടും നമ്മുടെ അമാലുകൾ കൊണ്ടും നമുക്ക് എന്താകാൻ പറ്റും? സിദ്ദീഖിന്റെ സ്ഥാനത്തെത്താൻ പറ്റും. ഷുഹദ അത് അള്ളാഹു തആല നൽകുന്നതാണ്, പക്ഷെ ആ ദർജയിലേക്ക് എത്താൻ കൽബിന്റെ നിയ്യത്തോട് സാധിക്കും. സിദ്ഖോടുകൂടി ആരെങ്കിലും ഷഹീദാവാൻ ചോദിച്ചാൽ അള്ളാഹു തആല പിന്നെ മർത്തബയിലേക്ക് എത്തിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. രണ്ടാമത്തേത് സ്വാലിഹ്, അത് നമുക്കാകാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ദർജയിലെല്ലാം നിങ്ങൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് സിദ്ദീഖ് ഉന്നതമായ ദർജയാണ്. നമുക്ക് നമ്മുടെ സിദ്ഖുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ നമ്മുടെ ഉമ്മത്തിൽ ഒന്നാമതായി പ്രവേശിക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ നാളെ സ്വർഗത്തിലേക്ക് നബിമാരിൽ ആദ്യം പ്രവേശിക്കുന്ന മനുഷ്യരിൽ ബാക്കി നബിമാരൊഴികെയുള്ളവരിൽ ആദ്യം പ്രവേശിക്കുന്ന ആൾ, ഈ രണ്ടാളുകളുടെ ഒരു സംസാരം വിഷയം എന്താണെന്നറിയോ? ലശീഖു അഹ്വാ ഫീകും മിൻ ദബീബിൻ നംല്, ഉറുമ്പിന്റെ ഒരു ചെറിയ ചലനത്തിനേക്കാൾ ശിർക്ക് നിങ്ങൾക്ക് ഗോപ്യമാണ്. നമ്മൾ എത്ര ഗൗരവത്തിൽ അതിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ അതാണ് ശൈഖ് അടുത്തത് കൊടുത്തത്, എന്താണ് തൗഹീദുൽ ഉലൂഹിയത്തിന് എതിരായിട്ടുള്ളത്? അൽ ജവാബ്, അതിൽ ഉത്തരം, വിദ്ദുഹു ഹുവ ശിർക്ക്. തൗഹീദുൽ ഉലൂഹിയത്തിന് എതിരായിട്ടുള്ളത് ശിർക്കാണ്. വഹുവ നൗആൻ, അത് രണ്ടിനമാണ്. ശിർക്കുൻ അക്ബർ യുനാഫീഹി ബിൽ കുല്ലിയ വ ശിർക്കുൻ അസ്ഗർ യുനാഫീ കമാൽ. ഷിർക്കുൻ അക്ബർ എന്ന് രണ്ടിനമാണെന്ന് പറഞ്ഞു. ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അക്ബർ വലിയ ഷിർക്ക്, യുനാഫീഹി ബിൽ കുല്ലിയ മൊത്തമായിട്ട് തൗഹീദിനെ പൊളിച്ചു കളയും. ഷിർക്കുൻ അക്ബർ സംഭവിച്ചാൽ തൗഹീദിനെ പൂർണ്ണമായി പൊളിച്ചു കളയും. വഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്, യുനാഫീ കമാലഹു, അതിന്റെ പൂർണ്ണതയെ നശിപ്പിച്ചു കളയും. വ്യത്യാസം മനസ്സിലാക്കണം. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞു, അതെന്തുണ്ടാവും? തൗഹീദിനെ പൂർണ്ണമായിട്ടും പൊളിച്ചു കളയും. ഷിർക്കുൻ അസ്ഗർ എന്തുണ്ടാവും? തൗഹീദിന്റെ പൂർണ്ണതയെ പൊളിച്ചു കളയും. ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ പിന്നെ അസ്ഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളിടത്താണ്. ഇവിടെ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും നാല് വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഷിർക്കുൽ അക്ബർ എന്താണെന്നുള്ള വ്യത്യസ്തമാകുന്നത്, ഷിർക്കുൽ അക്ബർ ഒന്നാമത്തേത് വ്യത്യസ്തമാകുന്നത്, ഷിർക്കുൽ അക്ബർ ആരെങ്കിലും ചെയ്താൽ അവൻ മില്ലത്തിൽ നിന്നുണ്ടാവും പുറത്താവും, ദീനിൽ നിന്നവൻ പുറത്താകും. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഷിർക്കുൽ അസ്ഗർ ചെയ്താൽ ദീനിൽ നിന്ന് പുറത്താകില്ല, ഷിർക്കുൽ അക്ബർ സംഭവിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്താകുന്ന, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തേത്, ഷിർക്ക് അക്ബറിന്റെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഷിർക്കുൻ അക്ബറിന്റെ ചെയ്യുന്ന ആൾ ഖാലിദൻ മുഖല്ലദൻ, കാലാകാലം എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. കാലാകാലം നരകാവകാശിയായിരിക്കും. അവരൊരു സ്വർഗപ്രവേശനം എന്നുള്ളത് അസംഭവ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്കുൻ അക്ബർ ചെയ്തിട്ട് മരണപ്പെടുന്ന ഒരുത്തനെ കാലാകാലം നരകാവകാശിയാക്കും, നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഷിർക്കുൻ അക്ബർ സംഭവിച്ച ഒരുത്തന്റെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചവന്റെ അവസ്ഥ, നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞാൽ അവനെന്താവും? അള്ളാഹു തആല നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് നമുക്ക് കാണാം. അതുപോലെ ഷിർക്കുൻ അക്ബർ സംഭവിച്ചവന്റെ എല്ലാ അമലും പൊളിഞ്ഞു പോകും, ഒരു കർമ്മം പിന്നെ സ്വീകരിക്കില്ല. ഷിർക്കുൻ അക്ബർ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും അവിടെ പൊളിഞ്ഞു പോകും. അവന് എത്ര വലിയ സൽക്കർമ്മം വേറെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. എന്നാൽ ഷിർക്കുൽ അസ്ഗർ ചെയ്താൽ ആ സംഭവം, ഷിർക്കുൽ അസ്ഗർ അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ച കർമ്മം എന്താണോ അത് പൊളിഞ്ഞു പോകും. പക്ഷെ എന്തുണ്ടാവില്ല? ബാക്കിയാവും നല്ലൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പൊളിഞ്ഞു പോകില്ല. ഇപ്പൊ ഒരാള് പിന്നെ മരണത്തിന്റെ 2 മണിക്കൂർ മുമ്പ് വരെ തൗഹീദിലായിക്കൊണ്ട് ജീവിച്ചെന്ന് വിചാരിക്കാം. ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഷിർക്കുൻ അക്ബർ ചെയ്തു വിചാരിക്കാം, ഈ കർമ്മങ്ങൾ എന്തെങ്കിലും ഉപകരിക്കോ? ഇല്ല, എല്ലാം നശിച്ചു പോകും. എന്നാ ഷിർക്കുൽ അസ്ഗർ വന്നാൽ ആ ഷിർക്കുൽ അസ്ഗറോട് കൂടി ചെയ്ത കർമ്മം എന്താവും? പൊളിഞ്ഞു പോകും. പക്ഷെ ബാക്കിയുള്ളത് അവന് ബാക്കിയായിട്ടുണ്ടാവും. നാലാമത്തെ ഒരു വ്യത്യാസം, അലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുള്ള വ്യത്യാസമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷിർക്കുൽ അസ്ഗർ പുറത്തു കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പരലോകത്ത് ഷിർക്കുൽ അസ്ഗർ ചെയ്ത വന്നിട്ടുള്ള ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കുമോ ഇല്ലയോ, അത് ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ച കാണാൻ സാധിക്കും. ഷിർക്കുൽ അക്ബർ എന്തായാലും എന്തില്ല, മഗ്ഫിറത്തില്ല. ഇന്നല്ലാഹു ലാ യുഗ്ഫിർ അയ് യുശ്റക ബി, അള്ളാഹു തആല പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷിർക്കുൽ അസ്ഗർ ചെയ്തവർക്ക് നരകത്തിലെ ശിക്ഷയ്ക്ക് ശേഷം മാത്രമാണോ സ്വർഗത്തിൽ പ്രവേശനം, അതല്ല മറ്റുള്ള പാവങ്ങളെ പോലെ അള്ളാഹുവിന്റെ മസീഹത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു കൊടുക്കുമോ എന്നുള്ളതിൽ ഉലമാക്കൾ രണ്ടഭിപ്രായക്കാരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മറ്റുള്ള പാപങ്ങൾ പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ഷിർക്കിന്റെ ഈ ആയത്തിൽ വന്നിട്ടുണ്ടല്ലോ, അല്ലാഹു ലാ യഗ്ഫിർ അയ്യുശ്റക ബി, ഈ ആയത്തിൽ വന്നിട്ടുള്ള മൊത്തത്തിലുള്ള ഈ ആശയം അഥവാ ഷിർക്ക് പുറത്തു കൊടുക്കില്ല എന്നുള്ള ആശയത്തിന്റെ അകത്തേക്ക് അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അവനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ തീരുകയുള്ളൂ, എന്നിട്ട് മാത്രമേ അവന് പിന്നെ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിനക്ക് രണ്ടഭിപ്രായം കാണാം. എന്നിരുന്നാലും ഷിർക്കുൻ അക്ബറും ഷിർക്കുൽ അസ്ഗറും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് മില്ലത്തുനിന്ന് പുറത്താകും, രണ്ട് ഷിർക്കുൽ അക്ബർ ചെയ്തവൻ നരകത്തിൽ കാലാകാലമായിരിക്കും, മൂന്ന് അവന്റെ പാപം അവന്റെ കർമ്മങ്ങൾ എല്ലാം പൊളിഞ്ഞു പോകും, നാല് അവന് പുറത്തു കിട്ടുക തന്നെ ഇല്ല, അവന് പുറത്തു കിട്ടുക തന്നെ ഇല്ല. ഷിർക്കുൽ അക്ബർ ചെയ്യുന്ന ആൾക്ക് എന്തായാലും പുറത്തു കിട്ടില്ല. ഷിർക്കുൽ അസ്ഗറിന്റെ വിഷയത്തിൽ ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അടുത്ത ഷെയ്ഖ് പറയുന്നത് മാഹുവ ഷിർക്കുൽ അക്ബർ എന്നുള്ളതാണ്. ഷിർക്കുൽ അക്ബർ എന്താണെന്ന് വിശദീകരിക്കുകയാണ്, അത് കുറെ പറയാനുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഷിർക്കുൽ അസ്ഗർ എന്താണ്, അതിന്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഷിർക്കുൽ അക്ബർ ഇപ്പൊ തുടങ്ങിയാൽ കുറെ പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വരും ദർസിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അള്ളാഹു തആല തൗഹീദ് പൂർത്തീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തോടുകൂടി ജീവിച്ച് മരണപ്പെടുന്ന ആളുകൾ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.